Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ಸಮುದ್ರೇವಿಯಮಹಮಸ್ಮಿಯಮಹಮಸ್ಮೀತಿ ಇವಮೇವ ಖಲು ಸೌಮ್ಯ ಇಮಾ ಸರ್ವಾ ಪ್ರಜಾ ಸದ ಆಗಮ್ಯ ನ ವಿದುಃ ಸದ ಆಗಚ್ಛಾಮಃ ಇದಿ ತೈಹ ವ್ಯಾಘ್ರೋ ವಾ ಸಿಂಹೋ ವಾ ಭೃಕೋ ವಾ ವರಾಹೋ ವಾ ಕೀಟೋ ವಾ ಪತಂಗೋ ವಾ ದಂಶೋ ವಾ ಮಶಕೋ ವಾ ಯದ್ಭವಂತಿ ತದಾ ಭವಂತಿ ಯಶೋ ನಿಮ್ಮ ಸರ್ವಂ ತತ್ಸತ್ಯಂ ಸ್ವಾತ್ಮತತ್ವಮಸಿ ಶ್ರೀದಗೇದು ವಿಭುಯೇವ ಮಾ ಭಗವಾನ್ ವಿಜ್ಞಾಪಯತು ಇತಿ ತಥಾ ಸೌಮ್ಯೇದಿ ಹೋವಾಚ ಇದುಪೋಲೆ ತನ್ನೆ സമുദ്ര ദൃഷ്ടാന്തം പറഞ്ഞു ഏവമേവ നദികളെല്ലാം സമുദ്രത്തിൽ വിലയിച്ചാൽ തിരിച്ചറിയുന്നില്ല ഏത് നദിയാണ് യമുനയാണോ സിന്ധുവാണോ തിരിച്ചറിയുന്നില്ല. അതുപോലെ ഏവമേവ അല്ലയോ പ്രിയപ്പെട്ടവനെ ഈ സർവാ പ്രജാഹ ഈ പ്രാണികളെല്ലാം യസ്മാ സതി സമ്പദ്ദിന വിതഹു അതുപോലെ ആ സത്തിൽ ഏകീഭവിച്ചിട്ട് പൂർണ്ണമായി ഏകീഭവിക്കുക, യാതൊരു ഭേദമില്ലാതെ ഒന്നായി തന്നെ തീർന്നു തീർന്നിട്ടും ഇപ്പോ സുഷത്തെ പക്ഷെ അറിയുന്നില്ല. തസ്മാഗമ്യ അവിടെ നിന്ന് ഉണർന്നു വരുമ്പോ ജാഗ്രതത്തിലേക്ക് വരുമ്പോ എന്നാ വിധു അവർ അറിയുന്നില്ല എന്താണ്. സത ആഗച്ഛാമഹ ആഗതായിരിക്കുക, ഞങ്ങൾ സത്തിൽ നിന്നാണ് വന്നത്. സത്തിനോട് ഏകീഭവിച്ച ചർച്ച ചെയ്തതാണ്. സത്തിനോട് ഏകീഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അറിയുന്നില്ല പറയുന്നു, അതറിയുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ അംഗീകരിക്കാൻ പ്രയാസം. പെട്ടെന്ന് ഒരാളെടുത്ത് നമ്മൾ പറയുകയാണ് ആ സുഹൃത്തിൽ ജീവൻ പരമാത്മാവിനെ പ്രാപിച്ചിരിക്കുന്നു. ജീവൻ പരമാത്മാവിനെ പ്രാപിക്കുന്നു പറഞ്ഞാൽ അത് മുക്തിയാണ്. ആർത്ഥത്തിൽ സുഹൃത്തിയിൽ മുക്തനാണ്. അത് സർവരും അങ്ങനെ മുക്തരാണെങ്കിൽ ഉണരുമ്പോ എന്തുകൊണ്ട് ഞാൻ മുക്തനാണെന്ന് അറിയുന്നില്ല, സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യം. അത് ഇവിടെ ശ്രുതി പറയുന്നു, നവിദുഹു ആഗമ്യ നവിദുഹു, ഉണർന്നിട്ട് അറിയുന്നില്ല എന്താണ് സദാഗത ആ സത്തിൽ നിന്നാണ് വന്നത്. നമുക്ക് അറിയുന്ന എന്താണ്, ഞാൻ മനുഷ്യനാണ്, പുരുഷനാണ്, സ്ത്രീയാണ്, ഈ രീതിയിലേ അറിയുന്നുള്ളൂ. ദേഹ വ്യാഘ്ര ഇത്യാദി സമാനമങ്ങിയത് സർവപ്രാണികൾക്കും അങ്ങനെ തന്നെ. അത് എന്തുകൊണ്ട് അറിയുന്നില്ല, കാരണം ഉണർന്നു വരുമ്പോൾ മനുഷ്യൻ മനുഷ്യനായി അറിയുന്നു, വ്യാഘ്രം വ്യാഘ്രമായി അറിയുന്നു, സിംഹം സിംഹമായിട്ട് അറിയുന്നു, മൃഗം മൃഗമായിട്ട് അറിയുന്നു, വരാഹം അങ്ങനെ അറിയുന്നു, കീടം പതംഗം സലഭങ്ങൾ ദംശം കടിക്കുന്ന ചെറിയ പ്രാണികളെ എല്ലാം ദംശം മച്ചകം കൊതുക് ഓരോ പ്രാണിയും അങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ അവസാനമില്ല. ഈ പ്രാണികളെല്ലാം എല്ലാ പ്രാണികൾക്കും ഒരു വശകാലം പറയും, പ്രാണികൾക്ക് മാത്രമല്ല സ്ഥാവരങ്ങൾക്കും ബോധമുണ്ട്. ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ബോധമുണ്ട്, അതെല്ലാം അതായിട്ട് തന്നെ അറിയും. ഭാഷയ്ക്ക് മാറ്റമൊന്നേ ഉള്ളൂ, അവർക്ക് അതിൻ്റെതായ ഭാഷകൾ, ആ ഭാഷയെല്ലാം അതായിട്ട് അറിയുന്നു. മനുഷ്യൻ മനുഷ്യനായി അറിയുന്നു, സത്തായിട്ട് അറിയുന്നു. എന്തുകൊണ്ട് സത്തായി അറിയില്ല, അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ ബദ്ധരാരും കാണില്ല, എല്ലാവരും മുക്തരായിരുന്നു. ദേഹ വ്യാഖ്യത് സമാനമല്ല ദുഷ്ടുക ജലേ ബീജി തരം കത്തേന ബുദ്ധുതാദേ ഉത്ഥിത നൃത്തദ്ഭാവം ഗത വിനഷ്ട ഇതി. ജലത്തിൽ തന്നെ കാണാം, ഇതാണ് ബീജി, തിരമാലകൾ, തരംഗങ്ങൾ, ധേനം, പതം, ബുദ്ധുതം എന്നുള്ള ജലത്തിലുണ്ടാകുന്നു. ജലത്തിന്റെ വികാരങ്ങളെല്ലാം ഉച്ചിതാഹ അതിൽ നിന്ന് പ്രകടമാകുന്നു. പുനഃസ്തദ്ഭാവം കഥ, നിമിഷം കൊണ്ട് തന്നെ അത് വീണ്ടും പൂർവസ്ഥിതിയെ പ്രാപിക്കുന്നു, ജലമായി തന്നെ മാറുന്നു. വിനഷ്ട ഒരു തരത്തിലത് നശിച്ചു. ജലം മാത്രമായിരിക്കുമ്പോൾ അവിടെ ബീജിയും തരംഗവും ഭേദവും ഉദ്ഭുതവും ഒന്നുമില്ല, ഒരു തരത്തിലത് നശിച്ചിരിക്കുന്നു. വിനഷ്ട അതുപോലെ ഇവിടെയും പറയും, ജീവൻ ആ പരമാത്മാവിനെ പ്രാപിക്കുന്നു, യത്നസിദ്ധമാണ്, അതിനുവേണ്ടി ഒരു പ്രയത്നത്തിന്റെ ആവശ്യം, സഹജമായി പ്രാപിക്കുന്നു. ജീവനവിടെ നശിക്കുന്നു, പക്ഷെ ജീവൻ നശിക്കുന്നുണ്ടെങ്കിലും ജീവന് പ്രത്യേകതയുണ്ട്. അത് ജലം നശിക്കുന്നത് എന്ന് പറയുന്നിടത്തുകൊണ്ട് പ്രത്യേകം, ജലരൂപത്തിൽ നശിക്കുന്നില്ല, തരംഗരൂപത്തിലും ധേനരൂപത്തിലും അത് നശിക്കുന്നു. നശിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രയും എടുത്താണ്, തരംഗം തരംഗമായി നിലനിൽക്കുന്നില്ല, ധേനം ധേനമായി നിലനിൽക്കുന്നില്ല, പക്ഷെ ജലമായി നിലനിൽക്കുന്നുണ്ട്. ജലരൂപത്തിൽ അതിന് നാശമില്ല. അതുപോലെ ജീവനും ജീവാസ്തുക്കാരണഭാവം പ്രത്യഹം ഗച്ഛന്തോപി സുഷുപ്തി മരണപ്രളയവസ്ഥന വിനശ്യന്തി. ജീവനാണെങ്കിലോ അവിടെ പോയാലും അത് സദ്രൂപത്തിൽ നിലനിൽക്കുന്നില്ല. തരംഗം എങ്ങനെയാണോ ജലരൂപത്തിൽ നിലനിൽക്കുന്നത് പോലെ ജീവനും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജീവത്വം വിഹായ, ആ ജീവത്വത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ച് സദ്രൂപത്തിൽ, അതേ പരമാത്മരൂപം, ബ്രഹ്മരൂപം, സത്യദാനന്ദ രൂപം എന്നെല്ലാം പറയാം. ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പ്രത്യഹം പ്രതിദിനം നിരന്തരം അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തെ മരണപ്രളയ ചെയ്തതിന്റെ സുഹൃത്തി സംഭവിക്കുന്നു. ഇതിന് സമാനമായി തന്നെ മരണത്തിനും പ്രളയത്തിലും സംഭവിക്കുന്നു. അവിടെയെല്ലാം ഈ ഏകീഭവനം സംഭവിക്കുന്നു. ഈ മരണത്തിനും പ്രളയത്തിനും ഏകീഭവനം സംഭവിക്കുന്നു എന്ന് പറയാൻ അതിനുള്ള ഹേതു എവിടെയാണോ അഗ്രഹണം സംഭവിക്കുന്നത്. അഗ്രഹണം എന്തുകൊണ്ട് സംഭവിക്കുന്നത്? അഗ്രഹണം സംഭവിക്കുന്നു അത് ജീവഭാവം ഇല്ലാത്തതുകൊണ്ട്. ജീവഭാവം വന്നു കഴിഞ്ഞാൽ ഉടൻ ഗ്രഹണം സംഭവിക്കുന്നു. അഗ്രഹണം സംഭവിക്കുന്നത് ജാഗ്രത് സ്വപ്നങ്ങളിൽ ഗ്രഹണം സംഭവിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ അഗ്രഹണം സംഭവിച്ചാൽ അതിന്റെ അർത്ഥം നമ്മുടെ ജീവഭാവമില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇതിന്റെ കൂട്ടത്തിൽ മരണത്തെയും പ്രളയത്തെയും ചേർക്കുന്നത്. ഇതെടുത്ത് മൂർച്ചയെ ചേർക്കുന്നു, പ്രളയത്തെ ചേർക്കുന്നു. അവിടെയെല്ലാം അഗ്രഹണം സംഭവിക്കുന്നത് ആർക്കും അറിയാൻ പറ്റുന്നില്ല. ഞാനിത് അമ്മരിക്കുന്നു അറിയാം, ഉറക്കം പോലെ അല്ല, ഉറക്കത്തെ അറിയാൻ പറ്റുന്നില്ല, അതുപോലെ മരണത്തെ അറിയാൻ പറ്റുന്നില്ല. പ്രളയം എന്ന് പറയുന്നത് മൂർച്ചയാകാം അല്ലെങ്കിൽ ജഗത് പ്രളയമാകാം, അവിടെ ജീവപ്രളയം സംഭവിക്കുന്നു. ഇത്തരം സന്ദർഭങ്ങളിലൊന്നും ഗ്രഹണമില്ല, ഗ്രഹണമില്ലാത്ത ജീവഭാവമില്ലാത്ത, ജീവഭാവമില്ലെങ്കിൽ അവിടെ ആ ജീവൻ സദ്രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ഭാഷകാരൻ ഇങ്ങനെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ജീവഭാവം ഇല്ലാത്തതുകൊണ്ട് അറിയുന്നില്ല, ജീവനാണ് അറിയേണ്ടത്, അറിയുന്നു. അദ്ദേഹത്തിൽ ചർച്ച ആർക്കാണ് ഈ ആത്മജ്ഞാനുണ്ടാകുന്നത്? അത് ആത്മാവിലാണോ അതോ മറ്റാർക്കെങ്കിലും ആണോ? ആത്മാവിൽ ആത്മജ്ഞാനം ഉണ്ടാകാൻ വഴിയില്ല, കാരണം ആത്മവേദമാണ്. രണ്ടാമതൊരു ആത്മജ്ഞാനം കൂടെ അവിടെ വരത്തില്ല. ആർക്കായിരിക്കും ഉണ്ടാകുന്നത്? ജീവിതത്തിലെ സംഭവിക്കും, ജീവനിലെ സംഭവിക്കും. ജീവനാണ് ആത്മജ്ഞാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അവിടെ ത്രികുടിയുണ്ട്, ദ്വൈതമുണ്ട്. ദ്വൈതത്തിൽ അതൊക്കെ സംഭവിക്കും. ആത്മജ്ഞാനം ആ ജീവഭാവത്തെ തന്നെ ഇല്ലാതാക്കും, എന്നാലും അവിടെ അതുണ്ടാകാൻ സാധ്യതയുള്ളൂ. ജീവഭാവത്തിൽ ആത്മജ്ഞാനം എന്ന് പറയുമ്പോൾ അത് ഗ്രഹണമാണ്. അതുകൊണ്ട് പറയുന്നത് ജാഗ്രതത്തിലെ സംഭവിക്കത്തില്ല, സുഹൃത്തി സംഭവിക്കത്തില്ല, മറ്റേതെങ്കിലും ഒരു അവസ്ഥയിൽ അത് സംഭവിക്കത്തില്ല. സമാധിയിലൊന്ന് പോയി ആത്മജ്ഞാനം തന്നെ സമാധിയുണ്ട്. ആത്മജ്ഞാനം വരെ സമാധി വരെ എന്ന് പറയാൻ പറ്റത്തില്ല. പറയുന്നു സമാധിയിൽ ആത്മജ്ഞാനം ഉണ്ടായിരുന്നു വെച്ചാൽ ആത്മജ്ഞാനത്തിന് മറ്റൊരു പേര് പറയുന്നു, സമാധി മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമാധി ഒന്നായിട്ടെടുക്കുന്നുണ്ട്, ആത്മജ്ഞാനത്തെ തന്നെ സമാധിയായിട്ടെടുക്കുന്നു. ജീവനിലാണത് സംഭവിക്കുന്നത്, അത് ജാഗ്രതത്തിലെ സംഭവിക്കും. പക്ഷെ ആ ജാഗ്രത നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ ജാഗ്രതത്തിനൊരു വിശേഷതയാണ്. ജാഗ്രത ഇന്നത്തെ ഈ ജാഗ്രത അല്ല. എന്തുകൊണ്ട്? ഈ ജാഗ്രതത്തിലും ബോധമുണ്ട്, ഈ ജാഗ്രതത്തിലും ആത്മപ്രകാശമാണ് ജാഗ്രത എന്ന് പറയുന്നത്, എല്ലാം മറ്റൊന്നുമല്ല. പക്ഷെ എന്നിട്ടും ആത്മജ്ഞാനി എന്ന് പറയുന്നത് ആത്മാവ് സ്വയം പ്രകാശിക്കുന്നതാണ്, സ്വയം അപരോക്ഷമായി പ്രകാശിക്കുന്നു. ആത്മപ്രകാശമാണ് ജാഗ്രത് ബോധമായിരിക്കുന്നത്. അല്ല, ഈ ബോധം വേറൊരിടത്തൊന്നും വരാൻ മതി. പക്ഷെ എന്നിട്ടും ഇതിന് ആത്മജ്ഞാനം എന്ന് പറയാൻ കഴിഞ്ഞു. എന്തുകൊണ്ട്? ഈ ആത്മബോധം അനാത്മബോധത്തെ നിരാകരിക്കുന്നില്ല, വികല്പങ്ങളെ നിരാകരിക്കുന്നില്ല, അജ്ഞാന സംശയത്തെ തുടങ്ങിയ കാര്യങ്ങൾ അത് നിരാകരിക്കുന്നില്ല. അങ്ങനെ ഈ ബോധം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ ജാഗ്രത തന്നെ മറ്റൊരു ബോധത്തിന്റെ ആവശ്യമായി വരുന്നു, ആത്മബോധം. അതിന് സാധനയുടെ ആവശ്യമായി വരുന്നു. ആ ബോധം ഇതിനെല്ലാം നിരാകരിക്കുന്നുണ്ട്, ആരോപങ്ങളെല്ലാം നിവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ ഇതിനെല്ലാം അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നതുകൊണ്ട് അതിനെ പറയുന്നത് പരാജാഗ്രതാണ്. അതുകൊണ്ട് സർവജീവനും സഹജമായിരിക്കുന്ന ജാഗ്രത അതിൻ്റെ ഒരു ബോധമാണ് ആത്മബോധമെന്നും പറയുന്നില്ല. അങ്ങനെ ഒരു വിലക്ഷണമായ ബോധം സർവണ അതി സാധനങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ബോധം, അത് ശ്രുതി ബോധിപ്പിച്ചാലേ അത് ഉണ്ടാകത്തുള്ളൂ. എല്ലാതും ഉണ്ടാകുമ്പോഴേ സാധാരണഗതിയിൽ ഇന്ദ്രിയാർത്ഥ സംബന്ധത്തിലോട്ടുണ്ടാകുന്ന ബോധം, ലൗകികമായ ബോധം, അതുപോലല്ല. കാരണം ഈ ലൗകികമായ ബോധത്തിന് അജ്ഞാനത്തെയോ അതിന്റെ കാര്യങ്ങളെയോ നിവർത്തിപ്പിക്കാനുള്ള ശേഷിയില്ല. ഇത് കൊണ്ടിതൊരു എന്തുകൊണ്ടിതെല്ലാം ലൗകികം ഇന്ദ്രിയവും വിഷയവുമായിട്ടുള്ള ബന്ധം കൊണ്ടുണ്ടാകുന്നു, മനസ്സിലുണ്ടാകുന്നുണ്ട്. ആത്മബോധം അങ്ങനെയല്ല, ഇതിനെല്ലാം അത് നിഷേധിക്കുന്നു, നേതി നേതി ഇതിന്റെ അസത്യത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ആ ബോധം ഇതിൽ നിന്ന് വിലക്ഷണം, ഇതിൽ നിന്ന് വിലക്ഷണമായതുകൊണ്ടാണ് അതിന് അപരോക്ഷമൊന്നും മറ്റും പറയുന്നത്. വാസ്തവത്തിൽ എല്ലാ ബോധവും അപരോക്ഷമാണ്, അപരോക്ഷമല്ലാതെ ഒരു ബോധമേ ബോധത്തിനൊരിക്കലും പരോക്ഷമായിരിക്കേണ്ടത്, വെളിച്ചത്തിനൊരിക്കലും ഇരുട്ടായിരിക്കാൻ കഴിയാത്തത്. അതുകൊണ്ടാണ് ഈ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്നെല്ലാം പറയുന്നത്. ആ ആത്മപ്രകാശം തന്നെയാണ് ജാഗ്രതത്തിലും സ്വപ്നത്തിലും സർവത്ര ഗ്രഹണ സമയത്തും അഗ്രഹണ സമയത്തും. ഗ്രഹണ സമയം എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്നങ്ങളിൽ, അഗ്രഹണം എന്ന് പറയുമ്പോൾ സുഷുപ്തി, എല്ലായിടത്തും ആത്മപ്രകാശം. ജാഗ്രത സ്വപ്നങ്ങളിൽ അത് ആഗ്രഹണത്തിന്റെ രൂപം മാറുന്നു, അത് വിഷയസമ്പർക്കത്തോടുകൂടിയിരിക്കുന്നു. സുഷുപ്തിയിൽ അത് വിഷയസമ്പർക്ക ശൂന്യമായിരിക്കുന്നു. ഇത്രയേ സർവത്ര അത് അപരോക്ഷമായി തന്നെ ഇരിക്കുന്നു. ഇപ്പോഴത് അപരോക്ഷം തന്നെ, ബോധമുണ്ടോ അപരോക്ഷം തന്നെ, പരോക്ഷമായിരിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പരോക്ഷം ജ്ഞാനമെന്ന് മറ്റും പറയുന്നത് എന്തുകൊണ്ട്? പറയുന്നത് ജ്ഞാനത്തിന്റെ ലൗകിക ജ്ഞാനത്തിന്റെ വിഷയജ്ഞാനത്തിന്റെ ചില വിഷയങ്ങൾ പരോക്ഷമായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ പരോക്ഷം ജ്ഞാനം. ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല, കണ്ടിട്ടില്ല, അപ്പൊ അത് പരോക്ഷമാണെന്ന് പറയുന്നു. അമേരിക്കയെ കുറിച്ചുള്ള ജ്ഞാനം പരോക്ഷമാണ്. എന്തുകൊണ്ട്? ആ സ്ഥലം പരോക്ഷമായിരിക്കുന്നു, ജ്ഞാനം പരോക്ഷമായതുകൊണ്ടല്ല. ഞാനതിൽ ഏകരൂപത്തിലേ ഇരിക്കാൻ പറ്റും. എന്തുകൊണ്ടത് അദ്വൈതമാണ്, ഏകമാണ്, അതിന് പല രൂപത്തിലിരിക്കാൻ കഴിയില്ല. വിഷയസമ്പർക്കം കൊണ്ട് അതിൽ വരുന്ന ബ്രഹ്മവും മറ്റുമാണ് പരോക്ഷ ബ്രഹ്മവും പരോക്ഷമാണ്. അതുകൊണ്ട് അപരോക്ഷം ഞാനും എനിക്കില്ല എന്നാർക്കും പറയാൻ പറ്റില്ല. ഒരാളിൽ ബോധസ്ഫുരണം ഉണ്ടെങ്കിൽ അത് അപരോക്ഷമായി തന്നെ പ്രകാശിച്ചു കഴിയും. ആത്മാവിനെ സംബന്ധിച്ച് ഇനി പ്രത്യേകിച്ച് ഒരു അപരോക്ഷം ഞാൻ അതിന്റെ ആവശ്യം. എന്തുകൊണ്ട്? ആത്മാവസ്യവും അപരോക്ഷമാണ്, ആത്മപ്രകാശം ആത്മസ്ഫുരണവും അത് അപരോക്ഷമാണ്, സദാ അത് അപരോക്ഷമാണ്. എന്നാലും ആത്മാവിന്റെ അപരോക്ഷ ജ്ഞാനം ശാസ്ത്രങ്ങളിലൊക്കെ തന്നെ പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ട്? ഈ ജാഗ്രത ജ്ഞാനത്തിൽ നിന്നും അതിനൊരു വിലക്ഷണതയുണ്ട്, പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേകതയല്ല, പല പ്രത്യേകതയുണ്ട്. ഈ ജാഗ്രത ജ്ഞാനം ലൗകികം, സ്വപ്നജ്ഞാനങ്ങൾ എല്ലാം സഹജം. ഇന്ദ്രിയവും മനസ്സും വിഷയങ്ങളും ചേർത്ത് പ്രവർത്തിച്ചാൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് വിഷയങ്ങൾ പരോക്ഷവും അപരോക്ഷവുമായിരിക്കും, പരമാണു പരോക്ഷമായിരിക്കും, ഇന്ന് നമുക്ക് പ്രത്യക്ഷമായി കാണാൻ പോകും. പക്ഷെ പരമാണു എന്നുള്ള ഒരു ബോധം ഉള്ള സ്ഫുരിച്ചാൽ ആ ബോധത്തിനങ്ങനെ ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. പരോക്ഷം എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല, മറിഞ്ഞിരിക്കാൻ പറ്റില്ല. അപരോക്ഷം എന്ന് വെച്ചാൽ ഒരിക്കലും അങ്ങനെ ഒളിഞ്ഞിരിക്കാൻ പറ്റാത്ത ഏറ്റവും സ്ഥൂലമായതും വ്യവഹീതമായതും വിപ്രകൃഷ്ടമായതും ഉള്ള ഏത് പദാർത്ഥത്തെ കുറിച്ച് ജ്ഞാനം ഉണ്ടായത് അജ്ഞാനം ഇതേ അപരോക്ഷമായി ഇരിക്കും, പ്രകാശരൂപത്തിലേക്കും. മറ്റൊരു രൂപമില്ല, വെളിച്ചത്തിന് വെളിച്ചമല്ലാതെ വേറൊരു രൂപം അതിനില്ല. എന്നാൽ ആത്മജ്ഞാനത്തെ അപരോക്ഷം എന്ന് പ്രത്യേകം പറയുന്ന എന്തുകൊണ്ട്? ഒന്ന്, അത് ഇങ്ങനെ ലൗകികമായി ഉണ്ടാകത്തില്ല, ഇന്ദ്രിയ വിഷയ സമ്പർക്കം കൊണ്ടൊന്നും അതുണ്ടാകത്തില്ല, ശ്രദ്ധി വേണം. അത് നമ്മൾ പറയുന്ന ഒരു ഉപദേശം ശ്രുതിയിൽ നിന്നുണ്ടാകും. അത് മാത്രമല്ല, മുമ്പ് പറഞ്ഞതുപോലെ അത് ഈ ഭേദത്തെ നിരാകരിക്കുന്നു, അജ്ഞാന സംശയങ്ങളെ അത് നിരാകരിക്കുന്നു. ഇതുകൊണ്ടാണ് അപരോക്ഷവും പറയുന്നത്. സാധാരണ ജ്ഞാനത്തിൽ നിന്ന് തന്നെ വ്യത്യാസപ്പെടുത്തി പറയുന്നു. എല്ലാം അപരോക്ഷമായിരുന്നു. അങ്ങനെയുള്ള അപരോക്ഷ രൂപത്തിൽ അത് സത്താണ്. ആ സദ്രൂപത്തിൽ അത് സദാ പ്രകാശിക്കുന്നു. ഏകരൂപത്തിൽ തന്നെ അങ്ങനെ അദ്വൈതം മനസ്സിലാകത്തുള്ളൂ. ധ്യാനത്തിന് രണ്ടവസ്ഥ അത് പറയാൻ പറ്റുന്നു. ഒരവസ്ഥയുള്ളൂ ധ്യാനത്തിന്. വിഷയസമ്പർക്കം കൊണ്ട് അതിന് പല അവസ്ഥകളും തരുന്നു. അതൊക്കെ നമ്മൾ കൽപ്പിക്കുന്നതാണ്. ആ കൽപ്പനകൾക്കെല്ലാം ഒരു അറുതി വരുന്നതാണ് ആത്മബോധം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപരോക്ഷമെന്നും പറയുന്നു. അതുകൊണ്ടാണ് ആ ചർച്ച അങ്ങനെ അവസാനിപ്പിക്കുന്നത്. ആ അപരോക്ഷം ജീവനാണ്. ആർക്കാണ്? ആത്മാവിനാണോ ജീവനാണോ? ആ ജീവനാണ് അപരോക്ഷം. ജീവനത് പ്രകാശിക്കുന്നു. ജീവൻ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ജീവൻ ദ്വൈതം. ജീവനിലാണ് ദ്വൈതം. ഒരു ജ്ഞാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ജീവനിലാണ്. ജീവനിലാണ് സംഭവിക്കുന്നത്. രണ്ടു തരത്തിലും പറയും. ആശയക്കുഴപ്പം വരേണ്ട കാര്യമില്ല. ചില സ്ഥലങ്ങൾ പറയും ജ്ഞാനം ഉണ്ടാകത്തില്ല, ഉണ്ടാകേണ്ട ഒന്നല്ല, അത് പ്രകാശിക്കുന്നതാണ്. വേറെ സ്ഥലത്ത് പറയും അല്ല, ജ്ഞാനം ഉണ്ടാകുന്നതാണ് എന്ന് പറയും. രണ്ടു കാര്യങ്ങൾ പറയുന്നതിനും വ്യത്യാസം. ആത്മജ്ഞാനം ഉണ്ടാകുന്നതല്ല എന്നെന്തുകൊണ്ട് പറയുന്നു? കാരണം അത് അഗ്നിയുടെ പ്രകാശം, അഗ്നിയിൽ നിന്ന് ഉണ്ടാകുന്നെന്ന് പറഞ്ഞാൽ എന്താ? അത് അഗ്നി തന്നെയല്ലോ. അതിന്റെ പ്രകാശം അഗ്നിയല്ല. ആ ദൃഷ്ടിയിൽ പരിശോധിച്ചാൽ അഗ്നിയിൽ നിന്ന് പ്രകാശം ഉണ്ടാകുന്നില്ല. അഗ്നി സ്വരൂപം തന്നെ അഗ്നിയായി തന്നെ ഇരിക്കും. പക്ഷെ എന്നാലും പറയും, ഒരു വിശേഷതയായി പറയും. എന്താണ്? ആ അഗ്നിയുടെ പ്രകാശം ഇരളിനെ നശിപ്പിച്ചു എന്ന് പറയും. അപ്പൊ ആ ഇരുളിനെ നശിപ്പിച്ചു എന്ന് പറയുന്നിടത്താണ് പ്രകാശത്തിന്റെ സൃഷ്ടിയെ കുറിച്ച് നമ്മൾ കൽപ്പിച്ചത്. അഗ്നി സർവവ്യാപിയ, സർവത്ര ഉണ്ടത്. പക്ഷെ സർവത്ര ഉള്ളപ്പോ തന്നെ ഇവിടെ ഇരുളുണ്ട്. എന്താ ഇരുളുള്ളടത്ത് അഗ്നിയുടെ ഉണ്ട്. പക്ഷെ അവിടുത്തെ അഗ്നിക്ക് ആ ഇരുളിനെ നശിപ്പിക്കത്തക്ക രൂപത്തിൽ അതില്ല. അതൊരു പ്രത്യേകത. സർവവ്യാപിയായിരിക്കുന്ന അഗ്നിക്ക് ഇരുളിനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. അവിടെ നമുക്ക് പറയാം എന്താണോ അപ്രകാശം ഉണ്ടായി. അതുപോലെയാണ് ആത്മബോധം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. രണ്ടും ഫലത്തിൽ ഒന്ന് തന്നെ. അതുകൊണ്ട് ബോധം ഉണ്ടാകുന്നില്ല എന്നും പറയാം, ഉണ്ടാകുന്നു. എപ്പോഴാണോ അത് ഈ അജ്ഞാന സംശയാദി ദോഷങ്ങളെ ഇല്ലാതാക്കുന്നത്, അപ്പോൾ പറയും അത് ഉണ്ടായി എന്ന് പറയും. അതിന് ശ്രുതിയിലൂടെ അത് സംഭവിക്കും. ഞാൻ പറഞ്ഞത് അതിന് ചില പ്രത്യേകതകളും ചില സവിശേഷതകളും. ശ്രുതിയിൽ നിന്നുണ്ടാകുന്നു, അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് പറയും കഥകരത രജത ന്യായം എന്നൊക്കെ പറയും. സാങ്കേതികമായി ഈ ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിച്ച പിന്നീട് പിന്നെന്താ സംഭവിക്കുന്നത്? ജ്ഞാനവും നശിക്കുന്നു. ജ്ഞാനം നശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? നിത്യ അപരോക്ഷമായിരിക്കുന്ന ജ്ഞാനം നശിക്കുമോ? ഒരിക്കലും നശിക്കപ്പെട്ടു. പിന്നെ ഉണ്ടാകുന്നു, നശിക്കുന്നു എന്ന് പറയുന്ന ഏത് പോലെ അഗ്നി പ്രകാശിക്കുന്നു, നശിക്കുന്നു എന്ന് വരുന്ന പോലെയാണ്. അഗ്നി നമ്മൾ ധരിക്കുന്നത് പോലെ അത് നശിക്കുന്നില്ല. കാരണം അത് സർവവ്യാപിയായിരിക്കും. അതിനെവിടെയും പ്രകടമാണ്. ജലത്തിലോ വായുവിലോ പൃഥ്വിയിലോ ആകാശത്തിലോ എവിടെയാണോ അഗ്നിക്ക് പ്രകടമാകാം. എന്നാലും നമ്മൾ പറയുന്ന എന്താണ്? അഗ്നി ഉണ്ടാകുന്നു, നശിപ്പിക്കുന്നു. വ്യവഹാരത്തിൽ നമ്മുടെ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണ്. വാസ്തവത്തിൽ അത് ഏകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ ഏകരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. സ്ഥിതി ചെയ്യുന്നത് ജീവന് പ്രകാശിക്കുന്നു, പ്രകാശിച്ചാൽ അത് ജീവനെ നശിപ്പിക്കുന്നു. എന്തിനാശ്രയിച്ചാണോ ഉണ്ടായത് അതിനെ നശിപ്പിക്കുന്നു. നശിപ്പിക്കുന്നു പറയുന്നതിന്റെ താല്പര്യം ഇതാണ്, ജീവൻ സുഷുപ്തി നശിക്കുന്നു എന്ന് പറയുന്നത്. ഇവിടെ ഭാഷകാരം പറയുന്നു ന വിനശ്യന്തി, അത് നശിക്കുന്നില്ല. അത് സദ്രൂപത്തിൽ ചിദ്രൂപത്തിൽ ആനന്ദരൂപത്തിൽ അത് നശിക്കുന്നില്ല. മറ്റേതെങ്കിലും ഒരു രൂപം അതിനെ നമ്മൾ കൽപ്പിക്കുമ്പോൾ അതൊക്കെ നശിച്ചു പോകും. മറ്റു രൂപങ്ങളാണ് നമ്മൾ പൊതുവെ പറയുന്ന അധ്യാരൂപം. ആ അധ്യാരൂപങ്ങൾ നശിക്കുന്നതിനാണ് ജീവൻ നശിക്കുന്നു എന്ന് പറയുന്നത്. ആ ദൃഷ്ടാന്തമൊക്കെ അതിനു വേണ്ടിയിട്ടാണ്, തേറ്റാമ്പരലിന്റെ ദൃഷ്ടാന്തം. കലങ്ങി വെള്ളത്തിൽ തേറ്റാമ്പരൽ പൊടിച്ച് കലക്കി അതിന്റെ മൂടിൽ വിതറി കഴിഞ്ഞാൽ, തേറ്റാമ്പരൽ എന്ന് പറയുന്ന ഒരു വിത്താണ്, ഒരു കായാണ്, അത് വിതറിയാണ് കഥകം, കഥകഫലം, കഥകരയണമെന്ന് പറയും. അതിലൊരു പാടയുണ്ടാകും, എന്നിട്ട് അതങ്ങ് താഴേക്ക് പോകും, അതുള്ള മുഴുവൻ അഴുക്കും അത് കൊണ്ടുപോകും. പറയും അവിടെ തേറ്റാമ്പരൽ നശിച്ചു, കാരണം നല്ല ശുദ്ധമായ തെളിഞ്ഞ വെള്ളം മേളിക്കിട്ടും.